2019 ഓഗസ്റ്റ് 10 ശനിയാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. ദൃഢനിശ്ചയത്തോടെ നേരിടാം. സംസ്ഥാനത്തെ വിഴുങ്ങിയ നൂറ്റാണ്ടിലെ മഹാപ്രളയത്തെ ജനങ്ങൾ ധീരമായി നേരിട്ടതിന്റെ കൃത്യം 1-ാം വാർഷികത്തിൽ തന്നെ ഏതാണ്ട് അതുപോലൊരു ദുരന്ത മുഖത്താണ് സംസ്ഥാനവും ആൾക്കാരും. കൊല്ലവും തിരുവനന്തപുരം ഒഴികെ മറ്റ് 12 ജില്ലകളിലും രൂക്ഷമായ മഴക്കെടുതികളിൽ പിടയുകയാണ്. കോരിച്ചൊരിയുന്ന കാലവർഷത്തിനൊപ്പം ശക്തമായ കാറ്റും വ്യാപകമായ ഉരുൾപൊട്ടലുകളും കൂടിയായപ്പോൾ അതിവിപുലമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. വെള്ളപ്പൊക്കത്തിൽ അനേകം ഗ്രാമങ്ങളും പട്ടണങ്ങളും രക്ഷാമാർഗം തേടുകയാണ്. മഹാപ്രളയാനുഭവങ്ങൾ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ലാത്തതിനാൽ ജനങ്ങൾ ആദ്യം തൊട്ടേ രക്ഷാസ്ഥാനങ്ങൾ തേടി വീടുകൾ വിടുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. വിവിധ ജില്ലകളിലായി 350-ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 400,000-ത്തോളം പേർ വെള്ളിയാഴ്ച രാവിലെ വരെ എത്തിയിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി മഴക്കെടുതികളിൽപ്പെട്ട് മരണമടഞ്ഞവർ 44 ആണ്. വയനാട്ടിലെ പുത്തുമലയിലുണ്ടായ വലിയ ഉരുൾപൊട്ടലിൽ നിരവധി പേർ മണ്ണിനടിയിൽ ആയിട്ടുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇന്നലെ രാവിലെ തുടങ്ങിയ തിരച്ചിലിൽ ഇതെഴുതുന്ന സമയം വരെ 7 പേരുടെ ജഡങ്ങൾ മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇനിയും പലരും മണ്ണിനടിയിൽ ഉണ്ടാകുമെന്നാണ് ദുരന്തമുഖത്ത് നിന്നുള്ള വർത്തമാനം. സംസ്ഥാനത്തെ ഒട്ടുമിക്ക നദികളും കരയെ തൊട്ടുകൊണ്ടോ കരകവിഞ്ഞോ ഒഴുകുകയാണ്. സംഭരണശേഷി കുറവായ അണക്കെട്ടുകൾ തുറന്നുകൊണ്ടിരിക്കുന്നത് മൂലം പ്രളയനില പലയിടത്തും കൂടുതൽ രൂക്ഷമായി. റെയിൽ റോഡ് ഗതാഗതം ആകെ താറുമാറായിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെള്ളം കയറിയതിനാൽ ഞായറാഴ്ച വരെ വിമാന സർവീസുകൾ നിർത്തിവെക്കേണ്ടി വന്നു. അതിതീവ്രമഴ ശനിയാഴ്ച വരെ തുടരുമെന്ന മുന്നറിയിപ്പ് പ്രളയബാധിത പ്രദേശങ്ങളിൽ കഴിയുന്ന ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഭീതി വിതച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായ പ്രകൃതി ദുരന്തങ്ങൾ തടഞ്ഞു നിർത്താൻ മനുഷ്യർ അശക്തരാണ്. വന്നുഭവിക്കുന്ന ദുരന്തങ്ങൾ ചങ്കുറപ്പോടെ നേരിടുകയേ വഴിയുള്ളൂ. കേരളം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. കഴിഞ്ഞ വർഷത്തെ മഹാപ്രളയത്തിന്റെ അനുഭവ പാഠങ്ങൾ മുന്നിലുള്ളത് പ്രതിസന്ധികൾ ധീരമായി നേരിടാൻ കൂടുതൽ കരുത്ത് പകരുന്നുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസവും ചിട്ടയോടെ നടത്താൻ സർക്കാർ വകുപ്പുകൾക്കും കഴിയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജനങ്ങൾ കൈമൈ മറന്നാണ് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. ദുരിതബാധിതർക്ക് ആവശ്യമായ അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നതിൽ അന്ന് കാണിച്ച വിസ്മയജനകമായ ഗതിവേഗം ഈ സന്ദർഭത്തിലും ഉണ്ടാകണം. പ്രളയസ്ഥിതി അവലോകനം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചുകൂട്ടിയ ഉന്നതതല യോഗത്തിൽ ഉയർന്ന അഭ്യർത്ഥന മുഴുവൻ ജനങ്ങളും ഉൾക്കൊള്ളണം. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ സംഭരിക്കാനും കൃത്യമായി ക്യാമ്പുകളിൽ അവ എത്തിക്കാനും സംവിധാനം ഒരുക്കണം. സന്നദ്ധ സംഘടനകളും യുവജനങ്ങളും പ്രൊഫഷണലുകളും ഒരിക്കൽ കൂടി ഒത്തുചേരേണ്ട അവസരമാണിത്. പ്രളയത്തിൽ ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങൾ ഇനിയും ധാരാളമുണ്ട്. അവരെ കണ്ടെത്തി സുരക്ഷിത കേന്ദ്രങ്ങളിലെത്തിക്കാൻ വിവിധ സേനകൾക്കൊപ്പം തടിമിടുക്കുള്ള ആൾക്കാരും ഉണ്ടാകണം. മഹാപ്രളയകാലത്തെ അതിധീരന്മാരായ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾ ആരും ആവശ്യപ്പെടാതെ തന്നെ ഇക്കുറിയും സേവന സന്നദ്ധരായി എത്തുന്നുണ്ട്. മുൻവർഷം ചെറുതും വലുതുമായ അണക്കെട്ടുകൾ ഒന്നിച്ചു തുറക്കേണ്ടി വന്നതാണ് പ്രളയനില അതിരൂക്ഷമാക്കിയതെങ്കിൽ ഇത്തവണ വലിയ അണക്കെട്ടുകൾ ഒരുവിധ ഭീഷണിയും ഉയർത്തുന്നില്ല എന്നത് ആശ്വാസകരമാണ്. തീവ്രമായ മഴയ്ക്ക് ശമനമുണ്ടായാൽ പ്രളയജലം ക്രമേണ വാർന്നുപോകുമെന്ന് സമാധാനിക്കാം. പ്രളയത്തിലും ഉരുൾപൊട്ടലിലും വീടുകൾ നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം വീണ്ടും വലിയ പ്രശ്നമാകാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം ഭവനരഹിതരായവരിൽ തന്നെ പലരുടെയും പുനരധിവാസം ഇപ്പോഴും ത്രിശങ്കുവിലാണ്. സർക്കാരിന് ഇതിന്റെ പേരിൽ ഒരുപാട് ആക്ഷേപവും കേൾക്കേണ്ടി വന്നു. ഒരിക്കൽ കൂടിയെത്തിയ പേമാരിയും പ്രളയവും ഉരുൾപൊട്ടലുകളും സർക്കാരിന്റെ പുനരധിവാസ യജ്ഞങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന് തീർച്ച. സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ ഈ വെല്ലുവിളിയിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചു നിൽക്കണം. കഴിയുന്നത്ര സഹായവും പിന്തുണയും സർക്കാരിന് നൽകുകയും വേണം. നിശ്ചയദാർഢ്യവും സഹായിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഈ പ്രളയത്തെയും അതിജീവിക്കാൻ സംസ്ഥാനത്തിന് കഴിയും. പ്രതിപക്ഷ പാർട്ടികൾ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ട സന്ദർഭം കൂടിയാണ് ഇത്. രാഷ്ട്രീയ കണ്ണുവച്ച് പ്രശ്നങ്ങളെ കാണരുത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കായി ജനങ്ങൾക്ക് ആശ്വാസം പകരേണ്ടതിനു പകരം പ്രസ്താവനകളുടെ അന്തരീക്ഷം കലുഷമാക്കാതിരിക്കാനുള്ള വിവേകമാണ് നേതാക്കളിൽ നിന്ന് ഉണ്ടാകേണ്ടത്. തുടർച്ചയായി പ്രളയവും ഉരുൾപൊട്ടലുകളും നേരിടേണ്ടി വരുന്നതിന്റെ കാരണങ്ങൾ സമഗ്രമായി പഠിക്കേണ്ടതുണ്ട്. കാലാവസ്ഥയിലെ മാറ്റങ്ങളും പ്രകൃതി നശീകരണവുമൊക്കെ കാരണങ്ങളായി പറയാറുണ്ട്. അത്തരം വലിയ കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യുന്നതാവും ഭംഗി. ഇപ്പോൾ വേണ്ടത് ദുരിതത്തിലകപ്പെട്ട കുടുംബങ്ങൾക്ക് അടിയന്തരമായി സഹായം എത്തിക്കുക എന്നതാണ്. ഇതിനായുള്ള സർക്കാർ യജ്ഞങ്ങൾ പരമാവധി പങ്കാളികളാവുകയാണ് വേണ്ടത്.